നമസ്കാരം ശ്രീ പ്രതാപ് ലക്ഷ്മണൻ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം ഗരീഷ്.
ഓസ്ട്രേലിയയിലുള്ളവർക്ക് തൊഴിലവസരങ്ങൾ നഷ്ടമാവില്ല എന്നുറപ്പുവരുത്താനായി സർക്കാർ 457 വിസയ്ക്ക് പകരം പുതിയ താൽക്കാലിക വിസകൾ കൊണ്ടുവരികയാണല്ലോ. ഇത് ഏത് രീതിയിലാണ് ഓസ്ട്രേലിയയിലുള്ളവരുടെ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നത്?
ആദ്യമായിട്ട് 457 വിസ ഘട്ടം ഘട്ടമായിട്ട് നീക്കം ചെയ്യുവാനാണ് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ളത്. അതായത് 2018 മാർച്ച് മുതൽ മാത്രമേ, മാർച്ചിന് ശേഷം, അതായത് 2018 ഏപ്രിൽ 1 മുതൽ മാത്രമേ പൂർണ്ണമായിട്ടും 457 വിസ നിലവിലുള്ള 457 വിസ നീക്കം ചെയ്യപ്പെടുകയുള്ളൂ. അതുവരെയുള്ള ഘട്ടത്തില് നിലവിലുള്ള 457 വിസയിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുത്തിക്കൊണ്ട് നിലവിൽ ഓസ്ട്രേലിയൻ മാർക്കറ്റിൽ തദ്ദേശീയരായ ഓസ്ട്രേലിയക്കാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു മാറ്റങ്ങൾ കൊണ്ടുവരുന്നതെന്നാണ് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് അവകാശപ്പെടുന്നത്. പ്രധാനമായിട്ടും അവർ പറയുന്നത് ഓസ്ട്രേലിയക്ക് ആവശ്യമുള്ള സ്കിൽ, ആവശ്യം തൊഴിൽ മേഖലയിൽ ആവശ്യമുള്ള സ്കിൽ കൂടുതൽ ലഭ്യമാക്കുക, ഒപ്പം പ്രവാസികളായിട്ടുള്ള കുടിയേറ്റക്കാരായിട്ടുള്ള തൊഴിലാളികളുടെ സാമ്പത്തികമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ, ഓസ്ട്രേലിയൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകുന്ന സംഭാവന വർദ്ധിപ്പിക്കുക, അതിനോടൊപ്പം അവ വളരെ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഓസ്ട്രേലിയൻ സമൂഹത്തിൽ ഇന്ന് കാണുന്ന ഓസ്ട്രേലിയൻ തൊഴിലാളികൾക്ക് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നു എന്ന് കാണുന്ന തരത്തിലുള്ള ആ ഭീതിജനകമായിട്ടുള്ള ഒരു അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കുക. പബ്ലിക് കൺസേൺ അബൌട്ട് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഓസ്ട്രേലിയൻ വർക്കേഴ്സ് എന്നാണ് അത് വളരെ വ്യക്തമായിട്ട് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് പറഞ്ഞത്. ആത്യന്തികമായി നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഓസ്ട്രേലിയക്കാരായിട്ടുള്ള തദ്ദേശീയരായിട്ടുള്ള തൊഴിലാളികൾക്ക് ലഭ്യമാക്കുക എന്നതാണ് ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം.
അപ്പോൾ ഇപ്പോഴും 457 വിസയ്ക്ക് അപേക്ഷിക്കാമെന്നാണോ സൂചിപ്പിക്കുന്നത്?
നിലവിലുള്ള 457 വിസയിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഇപ്പോൾ നടപ്പിൽ വരുത്തുന്നു. അത് ഏപ്രിൽ മാസം 19 മുതൽ ആയി കഴിഞ്ഞു. എന്നാൽ ഈ വിസയിൽ ഇപ്പോൾ നിലവിൽ വരുത്തുന്ന നിയന്ത്രണങ്ങൾക്ക് പുറമേ ആ നിയന്ത്രണങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ 2018 മാർച്ച് മാസം 31 വരെ ഇത് തുടരുകയും 2018 ഏപ്രിൽ മാസം 1 മുതൽ പുതുതായിട്ടുള്ള ഒരു വിസ, ടെമ്പററി ഷോർട്ട് സ്കിൽ വിസ, സ്കിൽ ഷോർട്ടേജ് വിസ എന്ന പേരിൽ പുതിയ ഒരു വിസ 457 വിസയ്ക്ക് പകരമായിട്ട് കൊണ്ടുവരുവാനുമാണ് ഇവർ ഉദ്ദേശിക്കുന്നത്.
ഓക്കെ, ശ്രീ പ്രതാപ് ലക്ഷ്മണൻ, 457 വിസ നിർത്തുന്നു എന്ന് പറയുമ്പോൾ ഈ വിസയിൽ ഇപ്പോഴുള്ളവരെ ഇതെങ്ങനെയാണ് ബാധിക്കുക? അതുപോലെ തന്നെ ഇതിനായി അപേക്ഷിച്ചിരിക്കുന്നവരെ എങ്ങനെയാണ് ബാധിക്കുക? അതുപോലെ ഇതിന്റെ കാലാവധി, 457 വിസയുടെ കാലാവധി അവസാനിക്കുന്ന ഘട്ടത്തിലായിരിക്കുന്നവരുടെ, അതായത് പെർമനന്റ് റെസിഡൻസിക്കൊക്കെ അപേക്ഷിക്കുവാനായി തയ്യാറായിരിക്കുന്നവരെ ഇത് ബാധിക്കുന്നത് എങ്ങനെയാണ്?
ഇത് അടിസ്ഥാനപരമായിട്ട് ചില കാര്യങ്ങൾ ഈ 457 വിസയെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഈ വിസ 1996 ജോൺ ഹവാർഡ് ഗവൺമെന്റ് ആണ് ഓസ്ട്രേലിയയിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അന്ന് ഈ വിസ കൊണ്ടുവരുമ്പോൾ ഓസ്ട്രേലിയൻ തൊഴിൽ മാർക്കറ്റിൽ നിലനിന്നിരുന്ന വളരെ വലിയ സ്കിൽ ഷോർട്ടേജ്, വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ കുറവ് നികത്തുന്നതിന് വേണ്ടിയും ഓസ്ട്രേലിയൻ സമ്പദ്ഘടനയെ കരുപ്പിടിപ്പിക്കുന്നതിനു വേണ്ടിയും കൊണ്ടുവന്ന ഒരു വിസയാണ്. അത് ഏതാണ്ട് 21 വർഷക്കാലമായി ഓസ്ട്രേലിയയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വളരെ വലിയ സംഭാവന നൽകിയിട്ടുള്ള വിസ കാറ്റഗറിയാണ്. ഒപ്പം ഓസ്ട്രേലിയയിലെ തൊഴിൽ മേഖലയിലെ തൊഴിൽ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ കുറവ് വലിയൊരളവ് വരെ കുറച്ചിട്ടുള്ള ഒരു വിസ കാറ്റഗറിയുമാണ്. ഇതിൽ പ്രധാനമായിട്ടും വിദേശത്തു നിന്നുള്ള തൊഴിലാളികളായിരുന്നു ഓസ്ട്രേലിയൻ തൊഴിൽ മാർക്കറ്റ് ആകർഷിച്ചിരുന്നതും കൊണ്ടുവന്നിരുന്നതും. ഇതുവരെ ഏതാണ്ട് 651 തൊഴിലുകളെ അടിസ്ഥാനമാക്കി 457 എന്ന് പറയുന്ന വിസയിൽ പുറം രാജ്യങ്ങളിൽ നിന്നും വിദേശീയരായിട്ടുള്ള ആളുകളെ ഓസ്ട്രേലിയയിലെ തൊഴിൽ മാർക്കറ്റുകളിൽ കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. എന്നാൽ ഏപ്രിൽ മാസം 19 മുതൽ 651 തൊഴിലുകളിൽ 216 തൊഴിലുകൾ നീക്കം ചെയ്യപ്പെടുകയും ഒപ്പം നിലവിലുള്ള 435 തൊഴിലുകൾ, 216 തൊഴിലുകളെ നീക്കം ചെയ്തതിന് ശേഷമുള്ള 435 തൊഴിലുകളിൽ ഏതാണ്ട് 59 തൊഴിലുകൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ഒപ്പം മറ്റ് 24 തൊഴിലുകൾക്ക് മറ്റു തരത്തിലുള്ള റീജിയണൽ ഏരിയ തലത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. ഫലത്തിൽ ഏതാണ്ട് ഒരു 165 തൊഴിലുകൾ മാത്രമേ ഓപ്പൺ ഓക്കുപേഷൻ ലിസ്റ്റ് കോട്ടായിൽ നിന്നുകൊണ്ട് 457 വിസയ്ക്ക് ഇനിമേൽ അപേക്ഷിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. ഫലത്തിൽ 216 തൊഴിലുകൾ മാത്രമല്ല, അതിനോടൊപ്പം ഏതാണ്ട് 83 തൊഴിലുകൾ കൂടി പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ 681 നിന്നും ഏതാണ്ട് ഒരു 385 തൊഴിലുകളായി ഇതിനെ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് ഒരർത്ഥത്തിൽ. എന്നിരുന്നാൽ തന്നെയും ഇപ്പോഴും ഈ ഗവൺമെന്റ് പുതുതായി പ്രഖ്യാപിച്ച തൊഴിൽ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന തൊഴിൽ വൈദഗ്ധ്യം ലഭിച്ചവർക്ക് 457 വിസയിലൂടെ ഓസ്ട്രേലിയയിൽ വരുവാനും തൊഴിൽ ചെയ്യുവാനുമുള്ള അവസരങ്ങൾ ഇപ്പോഴുമുണ്ട്.
അപ്പോൾ ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ പറയാൻ സാധിക്കുമോ?
തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, നിലവിലുണ്ടായിരുന്ന 651 ഓക്കുപ്പേഷൻസ് കൺസോളിഡേറ്റഡ് സ്കിൽഡ് ഓക്കുപ്പേഷൻ ലിസ്റ്റ് അഥവാ CSOL എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. അതിനെയാണ് വെട്ടിച്ചുരുക്കി ഇപ്പൊ പുതുതായിട്ട് ഷോർട്ട് ടേം സ്കിൽഡ് ഓക്കുപ്പേഷൻ ലിസ്റ്റ് എന്ന പേരിൽ മാറ്റിയിരിക്കുകയാണ്, STSOL. ഇനി മുതൽ April 19 മുതൽ ഒരാൾക്ക് 457 വിസയ്ക്ക് അപേക്ഷിക്കണമെങ്കിൽ ഈ STSOL എന്ന് പറയുന്ന ചുരുക്കപ്പെട്ട ആ തൊഴിൽ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കണം.
ഓക്കെ,
അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ 457 വിസയ്ക്ക് ഇനി അപേക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ.
ഓക്കെ, ഇതുകൂടാതെ മറ്റ് മാനദണ്ഡങ്ങളിൽ വലിയ മാറ്റങ്ങളുണ്ടോ ഇപ്പോഴുള്ള വിസയിൽ?
457 വിസയില് നിലവിലുള്ള മാനദണ്ഡങ്ങൾ 457 വിസയ്ക്ക് ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഇനി മുതൽ മാക്സിമം ഡ്യൂറേഷൻ ഫോർ 457 വിസ, അതായത് STSOL, ഞാൻ പറഞ്ഞല്ലോ ചുരുക്കപ്പെട്ട പട്ടിക എന്ന് പറഞ്ഞു, STSOL ലിസ്റ്റ്, ആ പട്ടികയിൽപ്പെട്ട തൊഴിലിനെ അടിസ്ഥാനപ്പെടുത്തി 457 അപേക്ഷിക്കുന്നവർക്ക് 2 വിസ ലഭിക്കുകയുള്ളൂ. നിലവിൽ 457 വിസ 4 വിസ ലഭിക്കുമായിരുന്നു. അതേസമയം മുമ്പുണ്ടായിരുന്ന സ്കിൽഡ് ഓക്കുപ്പേഷൻ ലിസ്റ്റ്, പ്രധാനമായിട്ടും സ്കിൽഡ് മൈഗ്രേഷൻ ഉപയോഗിച്ചിരുന്ന സ്കിൽഡ് ഓക്കുപ്പേഷൻ ലിസ്റ്റിന് പകരമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന മീഡിയം ആൻഡ് ലോങ് ടേം സ്ട്രാറ്റജിക് സ്കിൽ ലിസ്റ്റ് അഥവാ MLTSSL, ആ ലിസ്റ്റിനെ അടിസ്ഥാനമാക്കിയുള്ള ഏകദേശം 190 തൊഴിലുകളെ അടിസ്ഥാനമാക്കിയാണ് 457 വിസയ്ക്ക് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പരമാവധി 4 വരെ വിസ ലഭിക്കും. ഈ MLTSSL എന്ന് പറയുന്നത് കൂടുതൽ വൈദഗ്ധ്യവും കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യതകളും ആവശ്യമുള്ള ഒരു തൊഴിൽ മേഖലയായിട്ടാണ് ഡിപ്പാർട്ട്മെന്റ് പരിഗണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ
ഇതിൽ നിന്ന് പെർമനന്റ് റെസിഡൻസിയിലേക്കുള്ള സാധ്യത ഈ 457 പുതിയ രീതിയിലുള്ള മാനദണ്ഡങ്ങളിലൂടെ ചെയ്യുകയാണെങ്കിൽ ലഭ്യമാണോ?
അതിനെക്കുറിച്ചൊരു ആശയക്കുഴപ്പം ഇപ്പൊ നിലവിലുണ്ട്. ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് 2018 March ശേഷം മുതലുള്ള ഷോർട്ട് ടേം സ്ട്രീം റിന്യൂവൽ ആണ് നിലവിലുള്ള 457 ആളുകൾക്ക് ഈ പുതുതായി വന്ന നിബന്ധനകൾ ബാധകമാകുകയോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്നാൽ ഈ STSOL ലിസ്റ്റ് അനുസരിച്ച് ലഭിക്കുന്നവർക്കും ഇനി മുതൽ 457 വിസ ലഭിക്കുന്നവർക്ക് ഈ നിബന്ധനകളെല്ലാം ബാധകമാണ്.
ഇനി ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ വിസ നിർത്തലാക്കുമ്പോൾ 457 വിസയ്ക്കായിട്ട് അപേക്ഷിച്ചിട്ടുള്ളവരും അതുപോലെ തന്നെ 457 വിസയിലുള്ളവരെയും അതുപോലെ ഇത് പെർമനന്റ് റെസിഡൻസിക്കായിട്ടുമൊക്കെ അപേക്ഷിക്കാനായിട്ട് തയ്യാറായിരിക്കുന്നവരെ എങ്ങനെയാണ് ഇതിപ്പോൾ ബാധിക്കുക? അവരുടെ ഒരു സ്ഥിതി എങ്ങനെയാണ്?
ഞാൻ അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. April 19 മുതൽ വളരെ പെട്ടെന്ന് ധൃതി പിടിച്ച് എടുത്ത ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം നിയന്ത്രണങ്ങൾ പെട്ടെന്ന് കൊണ്ടുവന്നത്. 457 വിസയുടെ കാര്യത്തിൽ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് കൊണ്ടുവന്നത് 18 മുമ്പ് നിലവിലുണ്ടായിരുന്ന 651 തൊഴിലുകളെ അടിസ്ഥാനമാക്കി 457 വിസ കൊടുത്തവരിൽ ആരെങ്കിലും ഇപ്പോൾ നീക്കം ചെയ്യപ്പെട്ട തൊഴിലിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഇതിനു മുമ്പ് 457 വിസയ്ക്ക് അപേക്ഷിച്ചിട്ടുള്ളവർ അവർക്ക് ഇതുവരെ വിസ ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ വിസ ആപ്ലിക്കേഷൻ പിൻവലിക്കേണ്ടതാണ്. അവർക്ക് നോമിനേഷൻ അപ്രൂവ് ചെയ്ത് വരത്തില്ല. സ്വാഭാവികമായിട്ടും നോമിനേഷൻ അപ്രൂവ് ചെയ്ത് വരാത്ത നിലയ്ക്ക് അവർക്ക് വിസ ലഭിക്കുകയുമില്ല. അവർക്ക് അവരുടെ വിസ അപേക്ഷ പിൻവലിക്കാനും അവരുടെ ഫീസ് റീഫണ്ട് ചെയ്ത് കിട്ടുവാനുമുള്ള അവസരമുണ്ട്.
അപ്പോൾ ഇപ്പോൾ 457 വിസയിൽ ഉള്ളവരുടെ കാര്യത്തിൽ എന്താണ് ആശങ്കയ്ക്ക് വകയുണ്ടോ?
ഇപ്പോൾ 457 ഉള്ളവരുടെ കാര്യത്തില് നിലവിൽ 457 ഉള്ളവരുടെ കാര്യത്തില് നിലവിലുള്ള സ്കീം അനുസരിച്ച് തന്നെയായിരിക്കും ഗവൺമെന്റിന് മുന്നോട്ട് പോകേണ്ടത്. അതിനകത്ത് നിയമപരമായിട്ട് മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയില്ല. കാരണം അതൊരു പഴയ 457 സ്കീം അനുസരിച്ച് ഗ്രാന്റ് ചെയ്യപ്പെട്ട വിസയാണ്.
ശ്രീ പ്രതാപ് ലക്ഷ്മണൻ, ഇനി നമുക്ക് 2018 മുതൽ നടപ്പിലാക്കുന്ന പുതിയ വിസകളുടെ കാര്യം നോക്കാം. ഒന്ന് വിശദീകരിക്കാമോ, ഏത് തരത്തിലുള്ള വിസകളാണ്, ഇതിന്റെ അപേക്ഷാ രീതികളിലുള്ള മാറ്റങ്ങൾ എന്താണ്?
നിലവിലുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനമനുസരിച്ച് നിലവിലുള്ള 457 വിസ 2018 മാർച്ച് മാസത്തിൽ അവസാനിക്കുന്നു. അതിനുശേഷം ഏപ്രിൽ മാസം മുതൽ പുതിയ ടെമ്പററി സ്കിൽ ഷോർട്ടേജ് വിസ എന്ന പേരിലായിരിക്കും പുതിയ വിസ ഡിപ്പാർട്ട്മെന്റ് ഈ ഉദ്യോഗാർത്ഥികൾക്ക് അഥവാ അപേക്ഷകർക്ക് നൽകുവാൻ പോകുന്നത്. അങ്ങനെ പുതുതായി ഏർപ്പെടുത്തുവാൻ പോകുന്ന ടെമ്പററി സ്കിൽ ഷോർട്ടേജ് വിസ അഥവാ TSS വിസ ലഭിക്കണമെങ്കിൽ ഷോർട്ട് ടേം സ്കിൽ ഓക്കുപേഷൻ ലിസ്റ്റ് STSOL ലോ അതല്ല എന്നുണ്ടെങ്കിൽ MLTSSL എന്ന് പറയുന്ന മീഡിയം ആൻഡ് ലോങ് ടേം സ്ട്രാറ്റജിക് സ്കിൽ ഓക്കുപേഷൻ ലിസ്റ്റ്, ഈ രണ്ട് ഓക്കുപേഷൻ ലിസ്റ്റുകളിൽ ഏതിലെങ്കിലും ഒന്നിൽ നിങ്ങളുടെ തൊഴിൽ ഉൾപ്പെടണം. ഷോർട്ട് ടേം സ്കിൽഡ് ഓക്കുപേഷൻ ലിസ്റ്റിൽ പെട്ട ഏതെങ്കിലും തൊഴിലിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ TSS വിസയ്ക്ക് അപേക്ഷിക്കുന്നതെങ്കിൽ 2018 ഏപ്രിൽ മുതൽ അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പരമാവധി 2 വർഷത്തേക്കുള്ള വിസ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഒരിക്കൽ നിങ്ങൾ ഓസ്ട്രേലിയയിൽ അത്തരത്തിലുള്ള വിസയിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ നിന്നുകൊണ്ട് പരമാവധി 2 വർഷത്തേക്ക് കൂടി മാത്രമേ ആ വിസ നീട്ടിക്കിട്ടുകയുള്ളൂ. ഫലത്തിൽ ആ സ്കീമിൽപ്പെട്ട വിസയിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് 4 വർഷം മാത്രമേ മൊത്തം ഓസ്ട്രേലിയയിൽ നിൽക്കുവാൻ കഴിയുകയുള്ളൂ. അത് STSOL എന്ന് പറയുന്ന സ്കിൽഡ് ഓക്കുപേഷൻ ലിസ്റ്റിൽ പെട്ട തൊഴിലാണ് നിങ്ങൾ തെരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് വൈദഗ്ധ്യം കുറഞ്ഞ തൊഴിലാണ്.
അതിൽ നിന്ന് പെർമനന്റ് റെസിഡൻസി സാധ്യമാകുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്.
അതിൽ നിന്ന് യാതൊരു കാരണവശാലും പെർമനന്റ് റെസിഡൻസിയിലേക്ക് നിങ്ങൾക്ക് പോകുവാൻ കഴിയുകയില്ല. പരമാവധി 4 വർഷം തൊഴിൽ ചെയ്തതിനു ശേഷം തിരികെ പോകേണ്ടി വരും.
ഓക്കെ.
എന്നാൽ ഞാൻ സൂചിപ്പിച്ച MLTSSOL എന്ന് പറയുന്ന വൈദഗ്ധ്യം കൂടുതൽ ആവശ്യമുള്ള തൊഴിലിനെ അടിസ്ഥാനമാക്കിയാണ് നിങ്ങൾ പുതിയ TSS വിസയ്ക്ക് അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പരമാവധി 4 വർഷം വരെ വിസ ലഭിക്കാം. അങ്ങനെ ഉള്ള വിസയിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ 3 വർഷങ്ങൾക്ക് ശേഷം ആ വിസയിൽ നിന്നതിനു ശേഷം നിങ്ങളുടെ എംപ്ലോയർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ വീണ്ടും നിങ്ങളെ നോമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർമനന്റ് റെസിഡൻഷിപ്പിന് അപേക്ഷിക്കാൻ കഴിയും.
ഓക്കെ. അപ്പോൾ ഈ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന വിസയിലൂടെ പെർമനന്റ് റെസിഡൻസി ഇപ്പോഴും സാധ്യമാണ്, അതായത് അടുത്ത 2018 നടപ്പിലാക്കുമ്പോൾ അപ്പോഴും സാധ്യമാണ് അല്ലെ?
തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും പെർമനന്റ് റെസിഡൻഷിപ്പിനുള്ള സാധ്യത ഇല്ലാതാക്കിയിട്ടില്ല. പക്ഷെ തൊഴിലിനെ 2 തട്ടിലാക്കിക്കൊണ്ട് വൈദഗ്ധ്യം കുറഞ്ഞ തൊഴിലിനെ അടിസ്ഥാനമാക്കിയാണ് ആരെങ്കിലും 2018 ഏപ്രിൽ മാസം മുതൽ വരുന്നതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പരമാവധി 4 വർഷം വരെ ഓസ്ട്രേലിയയിൽ നിൽക്കുവാൻ കഴിയുകയുള്ളൂ. അതേസമയം വൈദഗ്ധ്യം കൂടുതൽ ആവശ്യമുള്ള MLTSSOLൽപ്പെട്ട തൊഴിൽ തിരഞ്ഞെടുത്താണ് പുതിയ TSS വിസയിൽ ആരെങ്കിലും ഓസ്ട്രേലിയയിൽ വരുന്നതെങ്കിൽ അവർക്ക് 4 വർഷം വരെയുള്ള വിസ ലഭിക്കാം. ഒപ്പം 3 വർഷത്തിന് ശേഷം PRനുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വർക്ക് എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷ, ക്രിമിനൽ ചെക്ക് എന്നിങ്ങനെ പല മാനദണ്ഡങ്ങൾ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ടല്ലോ, ഇതെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ ഈ വിസകൾക്കായിട്ട്?
തീർച്ചയായിട്ടും ഈ പുതിയ വിസ 2018 ഏപ്രിൽ മാസം മുതൽ വരാൻ പോകുന്ന TSS എന്ന് പറയുന്ന വിസയ്ക്ക് അപേക്ഷിക്കണമെങ്കിൽ കുറഞ്ഞത് 2 വർഷത്തെ തൊഴിൽ പരിചയം ഉണ്ടായിരിക്കണം. അതൊക്കെ 2 വർഷത്തെ തൊഴിൽ പരിചയം ഉണ്ടായിരിക്കണം. പിന്നെ മറ്റേ തൊഴിൽ ദാതാവ് അഥവാ ഈ എംപ്ലോയർ മാർക്കറ്റ് ലേബർ ടെസ്റ്റിംഗ് ഓസ്ട്രേലിയയിൽ നിർബന്ധമായിട്ട് നടത്തിയിരിക്കണം.
മാർക്കറ്റ് ലേബർ ടെസ്റ്റിംഗ് എന്നുള്ളത് ഒന്ന് വിശദീകരിക്കാമോ?
മാർക്കറ്റ് ലേബർ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ തൊഴിൽ മാർക്കറ്റിൽ ആ തൊഴിൽ ദാതാവിന് അഥവാ എംപ്ലോയർക്ക് ആവശ്യമുള്ള തൊഴിലാളിയെ അല്ലെങ്കിൽ ആ ഉദ്യോഗാർത്ഥിയെ ലഭിക്കുവാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഒരു പരിശോധന നടത്തുന്നതിനാണ് മാർക്കറ്റ് ലേബർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും പത്രങ്ങളിലോ ഓൺലൈനിലോ ഇവിടെ ആ ആവശ്യാനുസരണം പരസ്യം ചെയ്യുകയും കൃത്യമായ ഒരു കാലയളവ് ആ പരസ്യം ആ പത്രങ്ങളിലോ ആ മാധ്യമങ്ങളിലോ സൂക്ഷിക്കുകയും അതിന്റെ പ്രതികരണങ്ങൾ ലഭിച്ച ശേഷം അവയിൽ നിന്ന് യോഗ്യരായിട്ടുള്ള ഓസ്ട്രേലിയൻ എംപ്ലോയേഴ്സിന് ലഭിക്കുകയാണെങ്കിൽ അവരെ തിരഞ്ഞെടുക്കണം. അവരെ ലഭിച്ചില്ല എങ്കിൽ മാത്രമേ പുറത്തുനിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുവാൻ ഇവർക്ക് അവകാശമുള്ളൂ.
ഓക്കെ. ഇതിപ്പോൾ നമ്മൾ പറയുന്നത് ആദ്യത്തെ 2 വർഷത്തെ വിസയുടെ കാര്യമാണോ അല്ലെങ്കിൽ 4 വർഷത്തെ വിസയുടെ കാര്യമാണോ ഈ മാനദണ്ഡങ്ങൾ, അല്ലെങ്കിൽ രണ്ടിനും ബാധകമാണോ?
രണ്ടിനും ബാധകമാണ്. 2 വർഷത്തെ തൊഴിൽ പരിചയം എന്ന് പറയുന്നത് പുതിയ വിസയ്ക്ക് ബാധക പുതിയ നിയമം പുതിയ മാറ്റങ്ങൾ അനുസരിച്ച് പുതിയ വിസ അപേക്ഷിക്കുന്നതിന് മാറ്റം ആവശ്യമാണ്. 2 വർഷത്തെ തൊഴിൽ പരിചയം, പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റിൽ ഒരു ചെറിയ വ്യത്യാസമുള്ളത് എസ് ടി എസ് ഒ എൽ അഥവാ വൈദഗ്ധ്യം കുറച്ച് കുറവായ ആ തൊഴിൽ പട്ടികയിൽപ്പെട്ട അപേക്ഷകനാണെങ്കിൽ ഐ എൽ ടി എസ് മൊത്തത്തിൽ 5, ഇൻഡിവിജ്വൽ 4.5 മതിയാകും. അത് നിലവിലുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് തന്നെ മതിയാവും. എസ് ടി എസ് ഒ എൽ പെട്ട തൊഴിലാണ്, അതായത് ഷോർട്ട് ടൈം സ്കിൽഡ് ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ പെട്ട തൊഴിലാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അതേസമയം എം എൽ ടി എസ് എസ് ഒ എല്ലിൽ പെട്ട തൊഴിലാണ് നോമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാത്തിനും 5 വേണം, അതായത് ഓവറാൾ 5 വേണം. പുതിയ വരുന്ന വിസയ്ക്ക് ഐ എൽ ടി എസിനോടൊപ്പം തന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റ് അംഗീകരിച്ചിട്ടുള്ള മറ്റ് ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യ പരീക്ഷകളിൽ തുല്യമായിട്ടുള്ള സ്കോറുകൾ നേടിയവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ആപ്ലിക്കന്റിനെ നേരിട്ട് ബാധിക്കുന്ന 2 വർഷത്തെ എക്സ്പീരിയൻസ്, വർക്ക് എക്സ്പീരിയൻസ്, പിന്നീട് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് ഇവയാണ് പ്രധാനമായിട്ട് ബാധിക്കുന്നത്.
ക്രിമിനൽ ചെക്കും ഇതിന്റെ ഒരു ഭാഗമായിരിക്കുമോ?
ക്രിമിനൽ ചെക്ക് എന്ന് പറയുന്നത് നിലവില് ഒരു മാൻഡേറ്ററി റിക്വയർമെന്റ് അല്ല, പക്ഷേ ജൂലൈ മാസം മുതൽ ക്രിമിനൽ ചെക്ക് നിർബന്ധിതമാക്കും. അതായത് 16 വയസ്സിന് ശേഷം 12 മാസത്തിൽ കൂടുതൽ ഏതെങ്കിലും ഏതൊക്കെ രാജ്യങ്ങളിൽ താമസിച്ചിട്ടുണ്ടോ ആ രാജ്യങ്ങളിൽ നിന്നെല്ലാമുള്ള പോലീസ് ക്ലിയറൻസ് ആവശ്യമായി വരും. അത് മാൻഡേറ്ററി ആക്കുകയാണ്, അത് ജൂലൈ മാസം മുതൽ.
ഓക്കെ, ശ്രീ പ്രതാപ് ലക്ഷ്മൺ, 457 വിസയിൽ കുടുംബാംഗങ്ങൾക്കുള്ള വിസ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ഈ പുതിയ 2018 നടപ്പിലാകുന്ന വിസയുടെ കാര്യത്തിൽ എങ്ങനെയാണ്?
നിലവിലുള്ള അതേ നിബന്ധനകൾ തന്നെ പുതിയ വിസയിലും ബാധകമാക്കുമെന്നാണ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിട്ടുള്ളത്.
ശ്രീ പ്രതാപ് ലക്ഷ്മണൻ, ഇനി ഇന്ത്യൻ വംശജരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ 457 വിസയിൽ വരുന്ന മാറ്റങ്ങൾ, അത് നിർത്തലാക്കുന്ന തീരുമാനം ഏത് രീതിയിലാണ്, ആരൊക്കെയാണ് കൂടുതൽ ബാധിക്കുക?
നിലവിൽ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് വരുത്തുവാൻ പോകുന്ന മാറ്റം പ്രധാനമായിട്ടും ഇന്ത്യൻ വംശജരെ ബാധിക്കുന്നത് ഏതാനും ചില ഐ ടി മേഖലകളിൽ ജോലി ചെയ്യുന്നവരെയാണ്. അത് വെബ് ഡെവലപ്പ്, ഐ സി ടി സപ്പോർട്ട് ടെക്നീഷ്യൻ തുടങ്ങിയ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഐ ടി പ്രൊഫഷണലുകളെ മാത്രമാണ് നേരിട്ട് ബാധിക്കുവാൻ സാധ്യതയുള്ളത്. മറ്റു മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, ഡെവലപ്പേഴ്സ്, ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്, ബിസിനസ് ആൻഡ് സിസ്റ്റം അനലിസ്റ്റ് തുടങ്ങിയ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഐ ടി പ്രൊഫഷണലുകളെ ഇത് യാതൊരു തരത്തിലും ബാധിക്കുവാൻ സാധ്യതയില്ല. ഒപ്പം ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെയും ഇന്ത്യക്കാരായിട്ടുള്ളവരെയും ബാധിക്കുവാൻ സാധ്യതയില്ല. മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിനെ ബാധിക്കുവാൻ സാധ്യതയില്ല. പ്രൊഫഷണലുകൾ എന്ന നിലയിൽ അവർക്ക് കടന്നു വരുന്നതിന് ബുദ്ധിമുട്ടുകൾ പുതിയ ലിസ്റ്റ് അനുസരിച്ചില്ല. പിന്നീട് ചെറുതായിട്ട് ബാധിക്കുവാൻ സാധ്യതയുള്ളത് അവിടെ നിന്നും ഓസ്ട്രേലിയയിലെത്തുന്ന യൂണിവേഴ്സിറ്റി ട്യൂട്ടർമാരെയും ലെക്ചറർമാരെയും ആണ്. അത് ഷോർട്ട് ടേം സ്കിൽഡ് ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ ആക്കിയത് കൊണ്ട് പരമാവധി അവർക്ക് 2 വർഷം മാത്രമേ വർക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ ഏറിയാൽ ഒരു പ്രാവശ്യവും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് പരമാവധി 4 വർഷം വരെ മാത്രമേ ഓസ്ട്രേലിയ നിൽക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഒരു ചെറിയൊരു അപാകതയായിട്ട് പ്രൊഫഷണലുകളെ സംബന്ധിച്ച് കാണുന്നത്. എന്നാൽ മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യക്കാർക്ക് ഇത് കാര്യമായിട്ട് ബാധിക്കുകയില്ല.
നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്ന് ഒട്ടേറെ പേര് വരുന്നുണ്ടല്ലോ, ഇവരെ ഇത് ബാധിക്കുന്നുണ്ടോ?
നഴ്സുമാരെ നേരിട്ട് ബാധിക്കത്തക്ക തരത്തിലുള്ള നിയന്ത്രണങ്ങളൊന്നും പുതിയ മാറ്റങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നില്ല. എങ്കിലും പുതിയ വിസയ്ക്ക് അപേക്ഷിക്കണമെങ്കിൽ മിനിമം 2 വർഷം ജോലി പരിചയം ഉണ്ടായിരിക്കണമെന്നത് ഏറ്റവും പുതുതായിട്ട് ഇറങ്ങുന്ന ഗ്രാജുവേറ്റ് നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമായിരിക്കും. അതല്ലാതെയുള്ള 2 വർഷത്തെ തൊഴിൽ പരിചയമുള്ള നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വിഷയമായിരിക്കില്ല.
എടുത്തു പറയാൻ സാധിക്കുമോ ഏതൊക്കെയാണ് ഇപ്പൊ ഇന്ത്യൻ വംശജരെ ഉദ്ദേശിച്ചല്ലാതെ പ്രധാനപ്പെട്ട എടുത്തു മാറ്റിയ വിഭാഗങ്ങൾ അല്ലെങ്കിൽ മേഖലകൾ ഏതാണെന്ന്?
പ്രധാനമായിട്ടുള്ളത് ഹ്യൂമൻ റിസോഴ്സ് അഡ്വൈസർ, പ്രൊഡക്ഷൻ മാനേജേഴ്സ്, ഷിപ്പ് എഞ്ചിനീയർമാർ, ഷിപ്പ് ഓഫീസർമാർ, കെമിക്കൽ എഞ്ചിനീയർമാർ. ഒരുപക്ഷെ ഷിപ്പ് എഞ്ചിനീയർ, ഷിപ്പ് ഓഫീസർ, കെമിക്കൽ എഞ്ചിനീയർ ഈ മേഖലയിലൊക്കെ വളരെ കുറച്ച് വിസകൾ മാത്രമേ കഴിഞ്ഞ വർഷം അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ട് കൊടുത്തിട്ടുള്ളൂ എങ്കിൽ പോലും അതിൽ ഒരുപക്ഷെ ചെറിയ തോതിൽ ഇന്ത്യക്കാർ ഉണ്ടായേക്കാം. ബയോ കെമിസ്റ്റ്, മൈക്രോബയോളജിസ്റ്റ് ഇങ്ങനെയുള്ള മേഖലകളിൽപ്പെട്ട പ്രൊഫഷണലുകളെയാണ് പ്രധാനമായിട്ടും ബാധിക്കുന്നത്. ഈ തൊഴിലുകളൊക്കെയാണ് പ്രധാനമായിട്ടും നീക്കം ചെയ്യപ്പെട്ട ഒരു 10 പ്രധാനപ്പെട്ട തൊഴിലുകൾ.
പുതുതായിട്ട് എന്തെങ്കിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടോ?
ഇല്ല, പുതുതായിട്ടില്ലല്ലോ. 635 തൊഴിലുകളിൽ നിന്ന് 216 നീക്കം ചെയ്യുകയാണ് ചെയ്തത്. പുതുതായിട്ട് അവർ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല.
ഓക്കെ ഓക്കെ, ശ്രീ പ്രതാപ് ലക്ഷ്മണൻ, വളരെയധികം നന്ദി SBS മലയാളത്തോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചതിന്.